2022 സെപ്റ്റംബർ 25 ഞായറാഴ്ച. വൈരന്റെ കൗമുദിനെ 3 പേജിൽ നിന്നും പ്രകാശ് സ്വാമി പ്രാർത്ഥനയുടെ ഉപാസകൻ. തയ്യാറാക്കിയത് സന്ദീപ് കേസ്. സ്വന്തം നേതൃത്വത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തർക്ക് പ്രാർത്ഥനയിലൂടെയും ദേവപ്രശ്നത്തിലൂടെയും ചൈതന്യം പകർന്നു നൽകുകയാണ് പ്രകാശ് സ്വാമി. പ്രാർത്ഥന യജ്ഞത്തിന്റെ 50 വാർഷികം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ ആഘോഷിക്കുമ്പോൾ ഭക്തിയുടെ പാതയിലൂടെ പ്രകാശ് സ്വാമി സഞ്ചരിക്കുകയാണ്. വായിക്കുന്നത് BS രാജേഷ്. വർഷങ്ങൾക്ക് മുമ്പ് മരണവീടുകളിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന 5 വയസ്സുകാരനെ ആലപ്പുഴക്കാർക്ക് സുപരിചിതം. പിതാവ് വാടയ്ക്കൽ പുത്തൻപുരയ്ക്കൽ മാധവന്റെ കൈപിടിച്ചു നീങ്ങുന്ന പയ്യനെക്കുറിച്ച് പലരും ചർച്ച ചെയ്തു. SNDP യോഗം വാടയ്ക്കൽ 243 നമ്പർ ശാഖയിൽ 3 വ്യാഴവട്ടക്കലം സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു മാധവൻ. ശാഖയിലെ മരണ പ്രാർത്ഥനാ സംഘത്തിനൊപ്പം പ്രാർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു ആ ബാലൻ. പിന്നീട് കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ ദിവസവും കുളിച്ചു തൊഴുത് ഭക്തനായി. അറവുകാട് സ്കൂളിൽ പഠനം തുടങ്ങിയതോടെ അവിടുത്തെ അമ്മയുടെ ദാസനായി. അന്നത്തെ കുരുന്നുബാലനാണ് ഇന്ന് വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ കാര്യദർശി പ്രകാശ് സ്വാമി. സ്വന്തം നേതൃത്വത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തർക്ക് സ്വയം പ്രാർത്ഥനയിലൂടെയും ദേവപ്രശ്നത്തിലൂടെയും നവചൈതന്യം പകർന്നു നൽകുന്നു. പ്രാർത്ഥനാ യജ്ഞത്തിന്റെ 50 വാർഷികം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ ആഘോഷിക്കുമ്പോൾ ഭക്തിയുടെ പാതയിലൂടെ പ്രകാശ് സ്വാമി സഞ്ചരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള നിർത്തന കുടുംബത്തിനെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനവും ചടങ്ങിൽ നിർവഹിക്കും. 1972 ഒക്ടോബർ 3 ഒരു നവരാത്രി കാലത്ത് പ്രത്യേക സാഹചര്യത്താൽ പ്രകാശ് ചോറ്റാനിക്കര ദേവീക്ഷേത്ര സന്നിധിയിലെത്തി. അമ്മയുടെ അനുഗ്രഹവും ക്ഷേത്ര ചൈതന്യവും ഉൾക്കൊണ്ട് അതിനെ മനസ്സിലേക്ക് പതിപ്പിച്ചു. പിന്നീട് എല്ലാ മാസവും ചോറ്റാനിക്കരയിൽ പോയി തുടങ്ങി. എല്ലാ വ്യാഴാഴ്ചയും സംക്രമം തോറും ഭക്തരെ വാഹനത്തിൽ ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുപോയതോടെ ഭക്തിയുടെ തലങ്ങൾ മാറി. 1982 വളവനാട്ടേക്ക് താമസം മാറ്റിയതോടെ ലക്ഷ്മി നാരായണ പ്രാർത്ഥനാ സമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരങ്ങൾക്കും തുടക്കമായി. വീടിനോട് ചേർന്നുള്ള ഒരു മുറിയിലായിരുന്നു ആദ്യകാലത്ത് പ്രാർത്ഥന. ഭക്തരെ മാസത്തിൽ ഒരു തവണ പഴനിയിലേക്കും വർഷത്തിൽ 2 തവണ വീതം മൂകാംബികയിലേക്കും തിരുപ്പതിയിലേക്കും കൊണ്ടുപോയി. പ്രാർത്ഥനയുടെ പേരും പെരുമയും കേട്ടറിഞ്ഞ് നാനാദിക്കുകളിൽ നിന്നും ഭക്തർ വളവനാട്ടേക്ക് ഒഴുകിയെത്തി. പ്രാർത്ഥനയിലൂടെ കാര്യസ്ഥിതി കൈവരിക്കാമെന്ന ലക്ഷ്യത്തിലേക്ക് ഭക്തരെ എത്തിക്കുകയും അതവർ തിരിച്ചറിയുകയും ചെയ്തു. മദ്യപാനാസക്തി, കുടുംബങ്ങളിലെ കലഹവും തകർച്ചയും, നല്ല ജീവിതമാർഗങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വീടില്ലാത്തവർക്ക് വീട്, വാഹനയോഗം, മാനസിക സമ്മർദ്ദം മൂലം പലവിധ രോഗങ്ങൾക്ക് ഇടയായവരുടെ മോചനം, നല്ല ചിന്താധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാർത്ഥനകൾ, മാരാരോഗം ബാധിച്ചവർക്ക് മുക്തി എന്നിവയിലൂടെ സംതൃപ്തമായ ജീവിതം അനേകായിരങ്ങൾക്ക് ലഭിച്ചതോടെ പ്രാർത്ഥനാ സമിതി ലക്ഷ്യം നേടി. 1986 മുതൽ 16 വർഷം പ്രാർത്ഥനാ സമിതിയുടെ മുൻവശത്ത് ചോറ്റാനിക്കരയിലെ തന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന് ചിങ്ങമാസത്തിലെ കാർത്തിക ദിവസം വിപുലമായി പൂജകൾ നടത്തിപ്പോന്നു. ഇതിനിടെ 2000 മുതൽ 2006 വരെ നടന്ന ദൈവപ്രശ്നങ്ങളിൽ വീട് നിൽക്കുന്ന സ്ഥലം പൊളിച്ചു നീക്കി ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആചാരവിധിയുണ്ടായി. ഈ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ സമ്മേളന ഭൂമിയായിരുന്നു ഇവിടം. 2006 നടന്ന അഷ്ടമംഗല ദൈവപ്രശ്നത്തിൽ 10 ദിവസത്തിനുള്ളിൽ വീട് പൊളിക്കണമെന്ന് വിധിച്ചു. പ്രശസ്ത ജ്യോത്സ്യന്മാരായ ചെല്ലപ്പൻ, ശിവൻകുട്ടി, തൃക്കുന്നപ്പുഴ ഉദയകുമാർ, കലവൂർ രവീന്ദ്രനാഥ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. 11 ദിവസം വീട് പൊളിച്ച് ഇന്ന് കാണുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം പടുത്തുയർത്തി. 110 ദിവസങ്ങൾ കൊണ്ട് 5 ശ്രീകോവിൽ ഉൾപ്പെടെ ക്ഷേത്രം പൂർത്തിയായതാണ് മറ്റൊരു പ്രത്യേകത. കീഴ്പാരായ പള്ളിമന ബ്രഹ്മശ്രീ ചിത്രൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷ്ഠ. ദുർഗയും ഭദ്രകാളിയും മഹാവിഷ്ണുവും മുഖ്യം. സുബ്രഹ്മണ്യസ്വാമി, ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഹനുമാൻ, സർപ്പത്ര തുടങ്ങിയ ഉപദേവാലയങ്ങളുമുണ്ട്. ബ്രഹ്മശ്രീ ആമേട ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു സമർപ്പണ പ്രതിഷ്ഠ. 4 മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ നിത്യപൂജയും ക്ഷേത്രത്തിൽ ആരംഭിച്ചു. കയർ ഫാക്ടറിയിൽ തുടങ്ങിയ ജീവിതം. കുടുംബത്തിലുണ്ടായിരുന്ന കയർ ഫാക്ടറി നടത്തിപ്പിലായിരുന്നു ആദ്യകാല ജീവിതം. 1978 കയർ ഫാക്ടറി ഏറ്റെടുത്ത് 84 വരെ പ്രവർത്തിപ്പിച്ചു. 27 വയസ്സിൽ ഡ്രൈവിംഗ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു. സെവൻ സീസ് ട്രേഡിംഗ് കമ്പനി എന്ന കയർ കമ്പനിയിലെ ഡ്രൈവറായി. അപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും ചോറ്റാനിക്കരയിലേക്ക് പോകാൻ കമ്പനി ഉടമയായ സുബ്രഹ്മണ്യപിള്ള അനുമതി നൽകി. സുബ്രഹ്മണ്യ ഭക്തനായ സുബ്രഹ്മണ്യപിള്ളയാണ് പ്രകാശ് സ്വാമിയെ മാസം തോറും പഴനിയിലേക്ക് പോകാൻ കൂടുതലായി പ്രേരണ നൽകിയത്. സ്വാമിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സുബ്രഹ്മണ്യപിള്ളയും ഭാര്യ മീനയും പോറ്റച്ചനും പോറ്റമ്മയുമാണ്. ഇതിനിടയിൽ ചോറ്റാനിക്കരയിലേക്ക് ഭക്തരെ കൊണ്ടുപോകാൻ സ്വന്തമായി വാഹനം വാങ്ങാൻ തീരുമാനിച്ചു. KSFI നിന്നും ചിട്ടി പിടിച്ച് ആഗ്രഹം സഫലമാക്കി. 10 വാഹനങ്ങൾ വരെ വാങ്ങി. യാത്രയിൽ നിന്നും കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്കായി നീക്കിവെച്ചു. ചോറ്റാനിക്കര ക്ഷേത്ര സംരക്ഷണ സമിതി അംഗമായി. 5 വർഷവും ട്രഷററായി. 2.5 വർഷവും കൃഷ്ണശിലവിരിക്കുന്ന കമ്മിറ്റിയിലെ ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു. 2006 ക്ഷേത്ര പ്രതിഷ്ഠ നടന്നതോടെ ചോറ്റാനിക്കരയിലേക്ക് ഭക്തരെ കൊണ്ടുപോകുന്നത് നിർത്തി. മുഴുവൻ സമയവും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പ്രശ്നകാര്യക്കാരനായി പ്രകാശ് സ്വാമി മാറി. പാദവിരൽ നോക്കി വിധി. ഭക്തരുടെ പാദവിരൽ നോക്കി വയസ്സ്, നക്ഷത്രം, സഹോദരങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ എന്നിവരുടെ നക്ഷത്രം, താമസിക്കുന്ന ഭൂമിയുടെ അളവ്, ദോഷം, സന്താനഭാഗ്യം തുടങ്ങിയവ വിശദമായി പറയും. പ്രാർത്ഥനയുടെ ഫലമായി മദ്യപാനാസക്തിയും അനാവശ്യ ജീവിത രീതികളും ഒഴിവാക്കി നല്ല ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. 3 ദിവസം മുതൽ 5 ദിവസം വരെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ നിരവധിയാണ്. 25 വർഷമായി സന്താനഭാഗ്യം ലഭിക്കാത്തവരും മാറാവ്യാധിയുള്ളവരും നിറഞ്ഞ സന്തോഷത്തോടെ രോഗമുക്തി നേടിയിട്ടുണ്ട്. 1974 മുതൽ ദേവപ്രശ്നം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെങ്കിലും 82 മുതലാണ് മാലോകർ അറിഞ്ഞു തുടങ്ങിയത്. പ്രാർത്ഥനാലയത്തിൽ ഒറ്റയ്ക്കായിരുന്നു ആദ്യം ജപം. പിന്നീട് അയൽവാസികളും പുറം ലോകത്തുള്ളവരും എത്തി. ശാരീരിക അസ്വസ്ഥതയും ചിത്തഭ്രമവും ബാധിച്ചവരെ ക്ഷേത്രനടയിൽ നിർത്തി രോഗമുള്ളപ്പോൾ ദേവിയുടെ തൃപാദത്തിൽ ചെന്ന് സത്യം ചൊല്ലി ഒഴിഞ്ഞു പോകുന്നതും അതിശക്തമായ തലവേദനയും കഴുത്തുവേദനയും അനുഭവിച്ചു കഴിയുന്നവരെ ദർശന മാത്രയിൽ തന്നെ മാറുന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണെന്നും പിന്നീട് ഇവർക്കൊരു വ്യാധിയും ഉണ്ടായിട്ടില്ലെന്നും പ്രകാശ് സ്വാമി പറയുന്നു. ദക്ഷിണയുമില്ല, കാണിക്കയുമില്ല. പ്രശ്ന പരിഹാരത്തിന് ശേഷം ഭക്തർ അന്നദാനത്തിലിടുന്ന സഹായങ്ങൾ മാത്രമാണ് സ്വീകരിക്കുക. ഇത് മാനവ സേവയ്ക്കായി മാറ്റിവെക്കും. ഗുരുദേവ തത്വങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ കരിയും കരിമരുന്നുമില്ല. ഉത്സവ സമയത്ത് രസീതുമായി പോയി പുറത്ത് പിരിക്കാറുമില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ളവർ മരിച്ചാൽ 2000 രൂപ മരണാന്തര സഹായമായി നൽകും. എവിടെയുള്ള ഭക്തരായാലും മരണമറിയിച്ചാൽ 1000 രൂപയും നൽകും. ക്ഷേമപ്രവർത്തനങ്ങൾ. പ്രാർത്ഥനാലയം തുടങ്ങിയ കാലത്ത് ഓലമേഞ്ഞ വീടുകൾ കെട്ടാൻ സൗജന്യമായി ഓല വാങ്ങി നൽകിയായിരുന്നു തുടക്കം. പിന്നീട് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് ഓടുമേയുന്ന വീടുകളുണ്ടാക്കി. വിദ്യാഭ്യാസ രംഗത്ത് പ്രഥമ പരിഗണന നൽകുന്നതിനാൽ സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച വളവനാട് കലവൂർ PJUP സ്കൂൾ ക്ഷേത്രമേറ്റെടുത്തു. സർക്കാർ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ വരുന്നതിന് മുമ്പേ ഇവിടെ ഹൈടെക് സ്കൂൾ സ്ഥാപിച്ചു. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി സൈക്കിൾ നൽകി. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് 3 നേരവും ഭക്ഷണവും സൗജന്യ താമസ സൗകര്യവുമുണ്ട്. പ്രളയകാലത്ത് കണക്കില്ലാത്ത സഹായം നൽകി. ചേർത്തല വൃദ്ധസദനത്തിൽ 17 വർഷമായി എല്ലാ ഞായറാഴ്ചയും സദ്യയും വിഷുക്കൈനീട്ടം, വിഷുസദ്യ, ഓണക്കോടി, ഓണസദ്യ എന്നിവയും നടത്തിവരുന്നു. വാടക്കൽ ശ്രീനാരായണ ആദർശ സമിതി ഗുരുക്ഷേത്രത്തിൽ സൗജന്യ നോട്ടുബുക്ക് വിതരണവും 1000 പേർക്ക് വസ്ത്രവും കലവൂർ PJUPSലും ഗവൺമെന്റ് LPSലും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വരുന്നു. നിർധനരായ കുട്ടികളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവുകളും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരാരോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും ക്ഷേത്രം നൽകി. നശിച്ചുകിടന്ന അനേകം കുടുംബക്ഷേത്രങ്ങൾ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം പുനരുദ്ധരിക്കുകയും വളവനാട് ദേവീക്ഷേത്രത്തിന്റെയും ചുറ്റമ്പലത്തിന്റെയും നിർമ്മാണ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായും എസർപുരം കമ്പിയകത്ത് മഹാവിഷ്ണു ക്ഷേത്രം, കണിച്ചുകുളങ്ങര ചാരങ്കാട്ട് കൊടുങ്കുളത്ത് ക്ഷേത്രം എന്നിവ നിർമ്മിച്ചതും സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ്. 2022 PN പണിക്കർ മാനവസേവാ പുരസ്കാര ജേതാവാണ് സ്വാമി. കുടുംബം. ഭാര്യ ഉഷാ പ്രകാശ്. മക്കൾ ഹൈദരാബാദിലുള്ള പ്രമീഷ, എഞ്ചിനീയറായ പ്രജീഷ്. മരുമക്കൾ ഉമേഷ് ഉത്തമൻ, കോകില സരീരൻ. പേരക്കുട്ടികൾ പാർവതി ഉമേഷ്, വേദിക ഉമേഷ്, വൈദഹി ഉമേഷ്, പൃഥിക പ്രജീഷ്. സ്വാമിയുടെ ഫോൺ നമ്പർ 9444721209. ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും മധ്യേ വളവനാട് ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് 100 മീറ്റർ ഉള്ളിലാണ് ക്ഷേത്രം.